അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ വെളിപാട് പുസ്തകത്തിന്റെ 8 മുതൽ 14 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു. ഞാൻ 13, 14 അധ്യായത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറഞ്ഞതിന് ശേഷം രാജാക്കന്മാരുടെ പുസ്തകത്തെ കുറിച്ചുള്ള പഠനം ഇന്ന് തുടങ്ങാമെന്ന് ആര് ആഗ്രഹിക്കുന്നു? കൊച്ചുമ്മയായിരിക്കും അത് പറയുന്നത്. ആദ്യ ഭാഗം ഞാൻ 13, 14 ഭാഗത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാം. 13-ാം അധ്യായം നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ പറയുന്നത് ആക്ച്വലി പറഞ്ഞതിന്റെ ബേസിൽ അത് പഠിക്കുന്നതിന് സഹായകമായിട്ടുള്ള നിലയിലാണ് നമ്മൾ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാകും. അപ്പോൾ അതൊന്ന് നമുക്ക് റിക്കളക്ട് ചെയ്യാനും അത് ഒരു പഠനത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ എഴുതിയേക്കുന്നതും. അത് ആ രീതിയിൽ തന്നെ നമുക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. 13-ാമത്തെ അധ്യായത്തിന്റെ പ്രധാനപ്പെട്ട പ്രമേയം എന്താണെന്നുള്ളതാണ് ആദ്യ ചോദ്യം. സഭയെ നശിപ്പിക്കാനായി സാത്താൻ 2 സഹായികളെ തിരഞ്ഞെടുക്കുന്നതും അവർ ചെയ്യുന്ന ദുഷ്പ്രവൃത്തികളുമാണ് ഈ 13-ാം അധ്യായത്തിൽ പൊതുവായിട്ട് അവിടെ പറയുന്നത്. 2-ാമത്തെ ചോദ്യം, സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന മൃഗത്തിന്റെ രൂപ സവിശേഷതകൾ എന്തല്ല? നമുക്ക് 13-ാം അധ്യായത്തിൽ അതിനെ കുറിച്ച് മൃഗത്തിന്റെ രൂപത്തെ കുറിച്ച് പറയുന്നുണ്ട്. 10 കൊമ്പ്, 10 രാജമുടി, 7 തല, തലയിൽ ദൂഷണ നാമം, ശരീരം പുള്ളിപ്പുലിയുടേതുപോലെ, കാലുകൾ സിംഹത്തിന്റെ വായിക്ക് സദൃശം, പുള്ളിപ്പുലിയുടേതുപോലുള്ള ശരീരവും കരടിയുടെ കാലുകൾ പോലുള്ള കാലുകളും സിംഹത്തിൻ്റെതുപോലെയുള്ള വായുമുള്ള വ്യത്യസ്തവും ഭീകരവുമായ മൃഗത്തിന് 10 കൊമ്പുകളും 10 രാജമുടിയും 7 തലകളും അവയിന്മേൽ ദൂഷണ നാമങ്ങളും എഴുതപ്പെട്ടിട്ടുള്ളതും ആയിരുന്നു. അതാണ് സമുദ്രത്തിൽ നിന്ന് കയറി വന്ന ആ മൃഗത്തിന്റെ രൂപ സവിശേഷത. മൃഗത്തിന് മഹാസർപ്പത്തിൽ നിന്നല്ല, സാത്താനിൽ നിന്ന് എന്തൊക്കെയാണ് ലഭിച്ചത്? തന്റെ ശക്തിയും അധികാരവും സിംഹാസനവും മഹാസർപ്പം മൃഗത്തിന് കൊടുത്തു. ഏത് ശരീര അവയവത്തിലാണ് മൃഗത്തിന് മരണത്തിന് കാരണമായേക്കാവുന്ന മുറിവ് ഉണ്ടായിരുന്നത്? 7 തലകളിൽ 1 ആണ് അതിന്റെ മുറിവ് കണ്ടത്. സർവഭൂമിയും അതിലെ നിവാസികളും മൃഗം നിമിത്തമായി മഹാസർപ്പത്തെ നമസ്കരിക്കാനുള്ള കാരണം എന്ന്. സർവഭൂവാസികളും അനുപമമായ സവിശേഷതകളുള്ള മൃഗത്തെ കണ്ട് സ്വർഗീയ ജീവി എന്ന് തെറ്റിദ്ധരിച്ചു. അതുകൊണ്ട് അതിന്റെ മഹത്വത്തിന് ഉചിതമായ അധികാരം നൽകിയ മഹാസർപ്പത്തെ ബഹുമാനത്തോടെ ആളുകൾ നമസ്കരിക്കാൻ തുടങ്ങി. മൃഗത്തോട് തുല്യൻ ആർ, അതിനോട് പൊരുതുവാൻ ആർക്ക് കഴിയും? ഇപ്രകാരമാണ് ജനങ്ങൾ മൃഗത്തെ പുകഴ്ത്തിയത്. മൃഗത്തിന്റെ വായുടെ സവിശേഷ വ്യത്യസ്തത എന്ത്? ആരൊക്കെ ദുഷിക്കുവാനാണ് അത് വായ് തുറന്നത്? വമ്പും ദൂഷണവും പറയുന്ന വായാണ് മൃഗത്തിന് ഉണ്ടായിരുന്നത്. ദൈവ ദൂഷണത്തിനാണ് മൃഗം വായ് തുറന്നത്. അവൻ ദൈവത്തിന്റെ നാമത്തെയും അവന്റെ കൂടാരത്തെയും സ്വർഗീയ വാസികളെയും ദുഷിച്ചു. 8, മൃഗത്തിന് ലഭിച്ച വിപുലമായ അധികാരങ്ങൾ എന്തെല്ലാം? അതിന്റെ ഉപയോഗത്തിന്റെ കാലയളവ് എത്ര കാലം? അത് വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനുള്ള അധികാരവും ഭൂമിയിലെ മുഴുവൻ ഗോത്രങ്ങളും വംശങ്ങളും ജാതികളും വിവിധ ഭാഷക്കാരുമായ സകല മനുഷ്യരുടെ മേലുമുള്ള അധികാരവും അതിന് ലഭിച്ചു. അധികാര ഉപയോഗത്തിന്റെ കാലയളവ് 42 മാസങ്ങൾ ആയി. മൃഗത്തെ നമസ്കരിക്കുന്ന മനുഷ്യർ ആര്? യേശുക്രിസ്തുവാകുന്ന അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ ലോകസ്ഥാപനം മുതലേ പേരെഴുതപ്പെട്ടിട്ടില്ലാത്ത ഭൂവാസികൾ എല്ലാവരുമാണ് മൃഗത്തെ നമസ്കരിക്കുന്നത്. മൃഗത്തെയും അതിന്റെ ദ്രോഹ പ്രവൃത്തികളെയും യോഹന്നാൻ ലിഹാഡ് അഭിപ്രായത്തിൽ ക്രിസ്ത്യാനികൾ എങ്ങനെയാണ് അതിനെ നേരിടേണ്ടത്. മൃഗത്തിന്റെ ദ്രോഹ പ്രവർത്തികളെ വിശ്വാസികൾ ഏത് നിലയിൽ അതിനെ അഭിമുഖീകരിക്കണം എന്നുള്ളതാണ്. അത് നമ്മള് നമ്മുടെ ജീവിതത്തിലുള്ള പീഡകളോടുള്ള മനുഷ്യന്റെ മനോഭാവത്തെയാണ് അവിടെ പറയുന്നത്. പീഡകർക്കെതിരായി ബലം പ്രയോഗിക്കുകയല്ല, മറിച്ച് വിശുദ്ധന്മാർക്ക് യോജിച്ച നിലയിൽ വിശ്വാസവും സഹിഷ്ണുതയും കൊണ്ട് ഈ പീഡനത്തെയും അവരുടെ പ്രയാസപ്പെടുത്തലുകളെയും നേരിടണമെന്നാണ് യോഹന്നാൻ ശ്ലീഹ ഇവിടെ ഓർപ്പിക്കുന്നത്. രണ്ടാമത് കാണുന്ന മൃഗം കയറി വരുന്നത് എവിടെ നിന്ന്? രണ്ടാമത്തെ മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നു. രണ്ടാമത്തെ മൃഗത്തിന് കുഞ്ഞാടിനെയും മഹാസർപ്പത്തോടുള്ള കുഞ്ഞാടിനോടും മഹാസർപ്പത്തോടുമുള്ള സാമ്യങ്ങൾ എന്തല്ല? കുഞ്ഞാടിനുള്ളതുപോലെയുള്ള കൊമ്പുകൾ അതിന് ഉണ്ടായിരുന്നു. മഹാസർപ്പം സംസാരിക്കുന്നത് പോലെയാണ് ഈ മൃഗം സംസാരിച്ചത്. രണ്ടാമത്തെ മൃഗം ഭൂവാസികളുടെ ഇടയിൽ ചെയ്ത അതിന്റെ രൂപത്തിൽ നിന്നും അത് ആരാണെന്നാണ് നാം തിരിച്ച് അറിയേണ്ടത്. കള്ളപ്രവാചകന്മാരെയാണ് അത് ഉദ്ദേശിക്കുന്നത്. ചുമക്കാര സുവിശേഷം 7:15 നിന്ന് അത് കാണുവാനായിട്ടാക്കും. അത് കള്ളപ്രവാചകന്മാരെയാണ് അത് ഓർപ്പിക്കുന്നത്. രണ്ടാമത്തെ മൃഗം ഭൂലോകത്ത് ചെയ്ത പ്രവർത്തികൾ എന്തെല്ലാം? അധികാരം ഉപയോഗിച്ച് സകല ഭൂവാസികളെയും കൊണ്ട് ഒന്നാമത്തെ മൃഗം മൃഗത്തെ നമസ്കരിപ്പിക്കുന്നു. ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങുന്നത് പോലെയുള്ള വലിയ അടയാളങ്ങൾ കാട്ടി ജനത്തെ തെറ്റിദ്ധരിപ്പിച്ച് തന്നെ പോലെ തന്നെ തെറ്റായ രീതിയിൽ അത് നടത്തുന്നു. തലയിൽ മുറിവേറ്റതായ ആദ്യ മൃഗത്തിന്റെ പ്രതിമ ഉണ്ടാക്കിപ്പിക്കുന്നു. ആ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുക്കുകയും ചെയ്യുന്നു. ഒന്നാം മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്ര എല്ലാ മനുഷ്യരുടെ മേലും പതിപ്പിക്കാനായി അത് ശ്രമിക്കുകയും ചെയ്യുന്നു. അവസാനമായി മുദ്രയില്ലാത്ത മനുഷ്യർക്ക് വിൽക്കുവാനും വാങ്ങുവാനോ സാധ്യം അല്ലാത്ത ഫൈനാൻഷ്യൽ ക്രൈസിസും ഉണ്ടാക്കുന്നതായിട്ട് ആണ് അവിടുത്തെ കാര്യം പറയുന്നത്. മൃഗത്തിന്റെ സംഖ്യ എത്ര? അത് ആരുടെ സംഖ്യയാണ്? മൃഗത്തിന്റെ സംഖ്യ 666. ഇത് ഒരു മനുഷ്യന്റെ സംഖ്യയാണ് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുക്കുന്നതിന് പിന്നിലുള്ള ഉദ്ദേശം എന്തായിരുന്നു? ദൈവമെന്ന് തെറ്റിദ്ധരിപ്പിക്കുവാനാണ് പ്രതിമയെ കൊണ്ട് സംസാരിപ്പിക്കുന്നതിനും അങ്ങനെയുള്ള പ്രതിമയെ നമസ്കരിക്കാത്ത സത്യവിശ്വാസികളെ കൊന്നുകളയുന്നതിനും വേണ്ടിയാണ് പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുക്കുന്നത്. യോഹന്നാൻ തന്റെ ദർശനത്തിൽ സകല മനുഷ്യരും മുദ്രയേൽക്കുന്നതിനായി സമുദ്രത്തിൽ നിന്ന് കയറി വന്ന മൃഗം പദ്ധതി ആവിഷ്കരിക്കുന്നതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്ന്. അത് വലിയവനെന്നോ ചെറിയവനെന്നോ ദരിദ്രനെന്നോ സമ്പന്നനെന്നോ സ്വതന്ത്രനെന്നോ ദാസനെന്നോ ഉദ്യാസനില്ലാതെ എല്ലാവരും മുദ്രയേൽക്കുമ്പോൾ ഒരു സാത്താന്റെ ഉടമസ്ഥതയിൽ കീഴിലായിത്തീരും എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. മൃഗത്തിന്റെ സംഖ്യ ഗണിക്കുവാൻ കഴിയുന്നത് ആർക്ക്? ബുദ്ധിയുള്ള മനുഷ്യർക്കഥ ദൈവത്തെ അന്വേഷിക്കുന്നവർ. ദൈവത്തെ അന്വേഷിക്കുന്നവരാണ് ബുദ്ധിമാന്മാരെന്ന് സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്. സങ്കീർത്തനം 53. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. അപ്പോൾ ബുദ്ധിയുള്ളത് എന്ന് പറയുന്നത് ദൈവത്തെ അന്വേഷിക്കുന്ന ആളുകളെ പൊതുവായിട്ട് ഉദ്ദേശിച്ചുകൊണ്ടാണ് എന്നുള്ളത്. ഒന്നാം ഡീറ്റെയിലായിട്ടുള്ള ചോദ്യം, ഒന്നാമത്തെ മൃഗത്തിന്റെ പഴയ നിയമ സൂചന ഏത് ഭാഗത്താണ് കാണുന്നത്? ദാനിയൽ പ്രവാചകന്റെ പുസ്തകം 7:1. 1-2 മൃഗങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത് ആരെയൊക്കെയാണ്? കുഞ്ഞാടിന്റെ രീതിയിൽ സ്ഥാനാരോഹണം നടത്തുന്ന ഒന്നാമത്തെ മൃഗം ഈ ലോകത്തിന്റെ അധിപതിയായ എതിർക്രിസ്തുവാണ്. രണ്ടാമത്തെ മൃഗം മനുഷ്യരെ തെറ്റിക്കുവാനായി എതിർക്രിസ്തുവിനെ ഉയർത്തുന്ന കള്ളപ്രവാചകനാണ്. ഒന്നാമത്തെ മൃഗം റോമൻ ചക്രവർത്തിയും രണ്ടാമത്തെ മൃഗം ചക്രവർത്തി ആരാധന നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥരായും റോമൻ ഭരണകാലത്ത് ക്രിസ്ത്യാനികൾ വ്യാഖ്യാനിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്നു. ഒന്നാമത്തെ വൃത്തം റോമൻ ചക്രവർത്തിയും രണ്ടാമത്തേത് ചക്രവർത്തി ആരാധന നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥരും. രാജമുടി എന്നത് നൽകുന്ന സൂചന എന്തല്ല? രാജമുടി രാജാധികാരത്തിന്റെ ചിഹ്നമാണ്. മഹാസർപ്പം തലയിലാണ് ഇത് അണിഞ്ഞിരിക്കുന്നത്, എന്നാൽ മൃഗം കൊമ്പുകളിൽ ഇത് അണിഞ്ഞിരിക്കുന്നു എന്നുള്ളത് അതിന്റെ ക്രൗര്യ ഭാവവും ശക്തമായ അതിന്റെ ശക്തി അതിന്റെ ശക്തിയിൽ സൈന്യത്തിൽ അധിഷ്ഠിതമാകേണ്ട അധികാരത്തെയുമാണ് ഇത് ഇവിടെ സൂചിപ്പിക്കുന്നത്. മൃഗത്തിന്റെ ഏഴ് തലകൾ സൂചിപ്പിക്കുന്നത് എന്ത്? ദൂഷണ നാമങ്ങൾ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? 10 കൊമ്പുകൾ ആരെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്? മഹാസർപ്പവുമായുള്ള സാമ്യം കാണിക്കുന്നതിനാണ് ദാനിയേൽ കണ്ട എല്ലാ മൃഗങ്ങൾക്കും കൂടി ഏഴ് തലകളാണ് ഉണ്ടായിരുന്നത്. ഏഴ് പൂർണതയുടെ സംഖ്യ ആയതിനാൽ അത് അന്തിമ ശത്രുവിന്റെ മഹാശക്തിയുടെയും സർവ മനുഷ്യരിലേക്ക് യാതിക്കപ്പെടും എന്നുള്ളതിന്റെയും അടയാളമായി ഏഴ് തലകളെ വ്യാഖ്യാനിക്കാം. റോമൻ ചക്രവർത്തിമാർ ദൈവനാമം സ്വയം ഉപയോഗിച്ചിരുന്നതാണ്. ദൂഷണനാമങ്ങൾ എന്ന പ്രയോഗം കൊണ്ട് സ്ലിഹ ഓർപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ഓഗസ്റ്റുസ്, നീറോ, ഡൊമിഷ്യൻ ഇവരെല്ലാം തങ്ങൾ തന്നെ ദൈവമാണ്, തങ്ങളെ ദൈവം ആരാധിക്കണം എന്നും നിഷ്കർഷിച്ചിരുന്നു. അങ്ങനെയുള്ള ആരാധനയിൽ ഇവർ സന്തോഷം കണ്ടിരുന്നതാണ്. അങ്ങനെയാണ് അവർ ദൈവനാമത്തെ ദുഷിച്ചു എന്നുള്ളത് പറയുന്നത്. അത് ദൈവനാമത്തെ ദുഷിപ്പിക്കുന്നതിന് തന്നെയാണ് പറയുന്നുണ്ട്. ദൈവനാമം പ്രധാവ് എടുക്കരുത്, ദൈവനാമത്തെ ദുഷിപ്പിക്കുന്നതാണ് സ്വയം ദൈവമായ ഒരുമിച്ച് ആരാധന നടത്തുന്നത് എന്നുള്ളതും ഓർക്കണം. ലോകത്ത് ഭരണം നടത്തുവാനുള്ള 10 കൊമ്പുകൾ 10 രാജാക്കന്മാരെയാണ് പ്രതിനിധീകരിക്കുന്നത്. ദാനിയേൽ പ്രവാചക പുസ്തകം 7:24 അതിന്റെ റെഫറൻസ് കാണാനായിട്ട് നോക്കും. മൃഗത്തിന്റെ തലയിലെ മുറിവും അത് പൊറുക്കുന്നത് ആയിട്ടുള്ള കാഴ്ച വിശദമാക്കുന്ന ആശയം എന്താണ്? യേശു ക്രിസ്തുവിന്റെ മരണവും ഉയർപ്പും ഏൽപ്പിച്ച മുറിവാണ് മൃഗത്തിന്റെ തലയിൽ കാണുന്നത്. മരണകരമായ മുറിവേറ്റിട്ടും ശക്തനായി ജീവിക്കുന്നവൻ എന്നാണ് മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നത്. പൊറുത്ത മുറിവ് സുവാസികളുടെ മേൽ ആധിപത്യമുള്ള സാത്താന്റെയും കൂട്ടരുടെയും സ്വതന്ത്രമായ പ്രവർത്തനത്തിന്റെ സൂചകം കൂടിയാണ്. ക്രിസ്തുവിന്റെ യാഗത്തിന്റെ നിത്യ സ്വഭാവം സൂചിപ്പിക്കുന്ന വാക്യം എന്ത്? ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാട്, ഈ വാക്യം പരിശുദ്ധ ത്രിത്വത്തിന്റെ രക്ഷാകര പദ്ധതിയോട് വെളുപ്പം പിടിപ്പാക്കുന്നു. ആദാമ്യ വീഴ്ചയോട് മാത്രം ഒതുക്കുവാനുള്ള അല്ലത നിത്യസ്നേഹം എന്ന് പറഞ്ഞു. സൃഷ്ടിയിൽ തന്നെ ആ ഒരു ദൈവ സ്നേഹം നിഴലിച്ചിരുന്നു. അപ്പോൾ മനുഷ്യന്റെ രക്ഷ എന്നുള്ളത് അത് അനാദി മുതൽക്കേ ഉള്ള ദൈവ പദ്ധതിയുടെ ഒരു ഭാഗം കൂടിയാണ് എന്നുള്ളതും ഞാനത് പറഞ്ഞപ്പോൾ പഠിപ്പിച്ചു. അത് ദൈവ സ്നേഹത്തിന്റെ ഭാഗമായിട്ടാണ് അതിനെ കാണുന്നത്. അത് ക്രിസ്തുവിന്റെ യാഗത്തിന്റെ നിത്യ സ്വഭാവം അതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ചെവിയുള്ളവൻ കേൾക്കട്ടെ, അന്തർലീനമായിരിക്കുന്ന ആശയം എന്ത്? ക്രിസ്ത്യാനികൾക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്ന യോഗ്യത സഹനമാണ്. ക്രിസ്തുവിന്റെ കഷ്ടതയിലുള്ള പങ്കാളിത്തം ഉറപ്പാക്കപ്പെടുന്നതിലൂടെ മാത്രമാണ് സ്വർഗത്തിലേക്കുള്ള പ്രവേശം സാധ്യതമാവുന്നത്. ഈ ഒരു പ്രധാന ആശയമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ശ്രവണ ശക്തിയുള്ളവർ മനസ്സിലാക്കണമെന്നാണ് പോലീസ് ലീഹ യോഹന്നാൻ ലീഹ ഉദ്ദേശിക്കുന്നത്. പഞ്ചേന്ദ്രിയങ്ങൾക്ക് സമാനമായി 5 ആന്തരിയങ്ങൾ മനുഷ്യനുണ്ട് എന്നുള്ളത് പിതാക്കന്മാർ വളരെ ശക്തമായിട്ട് പഠിപ്പിക്കുന്ന ഒരാശയമാണ്. ഈ 5 ഇന്ദ്രിയങ്ങൾ, അകത്തെ ഇന്ദ്രിയങ്ങൾ ദൈവത്തെ അറിയുവാനായിട്ടുള്ള മനുഷ്യന് ദൈവമനുഷ്യന് ദൈവോന്മുഖമായ മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന ഇന്ദ്രിയങ്ങളാണ്. രണ്ടാമത്തെ മൃഗത്തിന്റെ കൊമ്പുകൾ നൽകുന്ന സൂചകം എന്ത്? ക്രിസ്തുവിന്റെ രീതിയിൽ നന്മയും സൗമ്യതയും ഉണ്ടെന്ന് മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഈ കൊമ്പുകൾ മൃഗത്തിന് കൊടുത്തിരിക്കുന്നതിന്റെ സൂചകം. രണ്ടാമത്തെ മൃഗം വ്യാജപ്രവാചകനാണ് എന്നുള്ള വസ്തുത അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. ഇത് സാധൂകരിക്കുന്ന മറ്റ് വേദഭാഗങ്ങൾ ദൈവപ്രവാചകനായ ഏലിയാവിനെ പോലെ ആണ് ആകാശത്തിൽ നിന്ന് തീ ഇറക്കുന്നത്. രണ്ട് രാജാക്കന്മാർ 18:38, 2 Kings 1:10. എതിർ ക്രിസ്തു ധാരാളം മത്സരങ്ങൾ ചെയ്യും എന്നുള്ളത് സുവിശേഷ ഭാഗത്ത് കാണുന്നുണ്ട്. മർക്കോസ് 13:22. റോമൻ ഉദ്യോഗസ്ഥ ചക്രവർത്തിമാരെ ആരാധിക്കുവാൻ ജനങ്ങളെ നിർബന്ധിച്ചിരുന്നു. അത് അപ്പോക്രിഫാ ഗ്രന്ഥമായ യെശയ്യാവിന്റെ സ്വർഗാരോഹണം എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. എതിർ ക്രിസ്തുവിന്റെ പ്രതിമകൾ ഓരോ പട്ടണത്തിലും സ്ഥാപിച്ച് അതിനെ ആരാധിക്കുവാൻ അവിടുത്തെ ജനങ്ങളെ ഉത്തേജിപ്പിക്കുന്ന കാര്യം ആ പുസ്തകത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. മനുഷ്യർ തങ്ങളുടെ ശരീരത്തിൽ മുദ്രയേറ്റത് എവിടെ? സമാനമായ പഴയ നിയമഭാഗം ഏത്? വലങ്കയിലോ നെറ്റിയിലോ മുദ്രയേറ്റു. ഇസ്രയേൽ മക്കൾ തങ്ങളുടെ പിതാവിന്റെ രക്ഷകനുമായ ദൈവത്തോടുള്ള വിധേയത്വത്തിന്റെ ഭാഗമായി ഇപ്രകാരം ചെയ്യണമെന്നുള്ള ഉപദേശം ആവർത്തന പുസ്തകം 11:18 കാണാം. കൊടുക്കൽ വാങ്ങൽ മുദ്രയുള്ളവർക്ക് മാത്രമേ സാധ്യമായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന നേട്ടമല്ല അത്. നിത്യോപയോഗ സാധനങ്ങൾ പോലും വാങ്ങിക്കാൻ കഴിയാതെ അവര് ഫൈനാൻഷ്യലായിട്ട് അവരെ പ്രഷറൈസ് ചെയ്യുക. മനുഷ്യരുടെ അനുദിന ജീവിതം അതുകൊണ്ട് ദുഷ്കരമാകും. അപ്പോൾ മുദ്രയേൽക്കുവാൻ അവർ നിർബന്ധിതരാകും. ഇങ്ങനെ സൗമികമായ നിലയിൽ അവര് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളുടെ പുറകെ പോകുമ്പോൾ അവര് സമ്മർദ്ദത്തിലായി അവരെ മുദ്രയേൽപ്പിക്കുവാനായിട്ട് കഴിയും എന്നുള്ളതാണ് അങ്ങനെയുള്ള ആ പ്രവർത്തനം മൂലം ഉദ്ദേശിക്കുന്നത്. മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ എന്ന് 17 പറഞ്ഞിരിക്കുന്നതിന്റെ ഉദ്ദേശമുണ്ട്. പ്രാചീന ഭാഷയിൽ അക്ഷരങ്ങൾ തന്നെ അക്കങ്ങളായി ഉപയോഗിക്കുന്ന പതിവുണ്ടായിരുന്നു. അതനുസരിച്ച് ഓരോ വാക്കും ഓരോ സംഖ്യ ആയിട്ട് വായിക്കാം. ഹീബ്രു ഭാഷയിൽ 1 to 9 വരെയുള്ള അക്കങ്ങൾക്ക് ആദ്യത്തെ 9 അക്ഷരങ്ങളും 10 to 90 വരെയുള്ള 10 ഗുണിതമായ 9 അക്കങ്ങൾ കൂടെ അടുത്ത 9 അക്ഷരങ്ങളായിട്ട് ഉപയോഗിച്ചു. അതുകൊണ്ടാണ് പേരോ പേരിന്റെ സംഖ്യയോ എന്നുള്ളത് അത് പറയുന്നത്. ഇതിന് പറയുന്ന പേര് ഗമാറ്റിയ എന്നുള്ള കാര്യമാണ്. പേരിനെ അക്കങ്ങളാക്കി എഴുതുകയും ഈ അക്കങ്ങൾ തമ്മിൽ കൂട്ടി കിട്ടുന്ന സംഖ്യ വ്യക്തിയുടെ പേരിന് പകരമായി ഉപയോഗിക്കുകയും ചെയ്യുന്ന രീതിക്കാണ് ഇത് പറയുന്നത്. ആദാമിന് ഉദാഹരണമായ ആദാം എന്നുള്ള വാക്കിന്റെ പറഞ്ഞത് 13 എന്നുള്ളത് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ നിറോയെയും ഒക്കെ അതിന്റെ ഉദാഹരണമായിട്ട് കാണിക്കുന്നുണ്ട്. 666 നിറോ ചക്രവർത്തിയെ കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്ന വ്യാഖ്യാനിക്കുവാനുള്ള കാരണമുണ്ട്. നിറോ കൈസർ എന്നുള്ള പേര് എബ്രായ ഭാഷയിൽ എഴുതിയാൽ ആക്കങ്ങൾ കൂട്ടിക്കിട്ടുന്ന സംഖ്യ 666. ക്രിസ്ത്യാനികളെ അതികൂടുതൽ ക്രൂരമായി പീഡിപ്പിച്ച റോമാ ചക്രവർത്തിയായ നിറോയ്ക്ക് കടലിൽ നിന്ന് കയറി വരുന്ന മൃഗത്തിന്റെ എല്ലാ സവിശേഷതകളും അന്ന് അവർ കാണുന്നുണ്ടായിരുന്നു. നിറോ കൈസർ എന്നുള്ള ലാറ്റിൻ നാമത്തിന്റെ നാമം ഗ്രീക്ക് ഭാഷയിൽ നിറോൺ കൈസർ എന്നാണ് എഴുതുന്നത്. ഇതിന്റെ ഹീബ്രു പരിഭാഷയുടെ സംഖ്യയാണ് 666. അവസാനമായിട്ട് സഭാപാരമ്പര്യ പ്രകാരം 666 സൂചിപ്പിക്കുന്ന ആശയം എന്ന്. 7 എന്ന് പറയുന്നത് പൂർണ്ണയുടെ സംഖ്യയാണ്. അപ്പോൾ 6 എന്ന് പറയുന്നത് അപൂർണതയുടെ ഒരു സംഖ്യയായിട്ടാണ് കാണുന്നത്. 6 ആണ് സാത്താൻ ആദമിനെ വഞ്ചിച്ചത്. കർത്താവിനെ ക്രൂശിൽ തറച്ചത് 6 വഞ്ചനയുടെയും ദുഷ്പ്രവർത്തനത്തിന്റെയും ലക്ഷ്യമായ മനുഷ്യരുടെ നിത്യനാശത്തിന്റെ അടയാളമായിട്ടാണ് 666 എന്ന് പറയുന്നത്. അപ്പോൾ ആ 666 വഹിച്ച മനുഷ്യനും ഇതേ സംഖ്യ തന്നെയാണ് വഹിച്ചത്. 777 എന്ന് പറയുന്നത് അത് പൂർണതയുടെ സംഖ്യയാണ്. പരിശുദ്ധ നൃത്തത്തിന്റെ സമ്പൂർണതയുടെ സംഖ്യമായിട്ടൊക്കെ ഇതിനെ കാണാനായിട്ട് പോകും. അതോടൊപ്പം ഞാൻ 8 കുറിച്ച് പറഞ്ഞു. 1 ഞായറാണെങ്കിൽ പിറ്റേ ദിവസം 8 എന്ന് പറയുന്നത് അത് പുനരുത്ഥാനത്തിന്റെ ദിവസമാണ്. അപ്പോൾ 888 എന്ന് പറഞ്ഞാൽ അത് ഞായറാഴ്ചയുടെയും ഉയർപ്പിന്റെയും നിത്യ സ്വഭാവം സൂചിപ്പിക്കുന്നു എന്നുള്ളതും പറയാം. യേശു എന്ന പേരിന്റെ ഗ്രീക്ക് പരിഭാഷയായ ഈസൂസ് എന്നുള്ള വാക്ക് കൂട്ടിയാലും 888 ആണ് കിട്ടുന്നത്. വിഷയമാണ് പതിമൂന്നാം അധ്യായത്തിലെ ചോദ്യമായിട്ട് നോക്കാനായിട്ടുള്ളത്. ഒന്നാലാം അധ്യായത്തില് ഈ അധ്യായത്തിലെ പ്രധാനപ്പെട്ട ആശയം ദൈവത്തിന്റെ സഭയെ നശിപ്പിക്കുവാൻ പിശാചിന് കഴിയുകയില്ല. കുഞ്ഞാട് രക്ഷിക്കപ്പെട്ടവരെ ഒന്നിച്ചു കൂട്ടും. അവർ ദൈവസന്നിധിയിൽ അവനെ സ്തുതിച്ച് ജീവിക്കും. വിശ്വാസ ത്യാഗികൾ, പീഡകർ എന്നിവർക്ക് നിത്യ ശിക്ഷാവിധി ഉണ്ടാകും എന്നുള്ളതാണ് ഈ പതിനാലാം അധ്യായത്തിന്റെ പ്രധാനപ്പെട്ട ആശയം. സിയോൻ മലയിൽ ആരൊക്കെയാണ് യോഹന്നാനെ കാണുന്നത്? കുഞ്ഞാടിനെയും കുഞ്ഞാടിനെയും പുത്രന്റെയും പിതാവിന്റെയും പേരുകൾ നെറ്റിയിൽ എഴുതപ്പെട്ട 144,000 പേരെ അവിടെ കാണാം. സ്വർഗത്തിൽ കേട്ട ഘോഷം എങ്ങനെയുള്ളതായിരുന്നു? വൈണികന്മാർ വീണമീഴ്ത്തുന്നത് പോലെയുള്ള ഘോഷത്തിന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ എരിച്ചിൽ പോലെയും വലിയ ഇടിമുഴക്കം പോലെയും ഗംഭീരമായിരുന്നു. സ്വർഗീയ സേന പാട്ടുപാടിയത് ആരുടെ മുമ്പാകെയാണ്? ആർക്കാണ് അത് പഠിക്കുവാൻ കഴിഞ്ഞത്? സ്വർഗീയ സേന ദൈവസിംഹാസനത്തിനും 4 ജീവികൾക്കും മൂപ്പന്മാർക്കും മുമ്പാകെയാണ് പുതിയ പാട്ട് പാടിയത്. ക്രിസ്തുവിന്റെ രക്തത്താൽ ഭൂമിയിൽ നിന്ന് വാങ്ങപ്പെട്ട 144,000 പേർക്ക് മാത്രമാണത് പഠിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതുമാണ് അവിടെ പറയുന്നത്. വിലക്ക് വാങ്ങപ്പെട്ട ആളുകളുടെ യോഗ്യത എന്തല്ല? അവർ സ്ത്രീകളോട് വെല്ലപ്പെടാത്തതിനാൽ കന്യകമാരാണ്. കുഞ്ഞാട് പോകുന്നിടത്തെല്ലാം അവനെ അനുഗമിക്കുന്നവരാണ്. പിതാവിനും പുത്രനും ആദ്യ ഫലമായി തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. വായിൽ പോഷ്ക ഇല്ലാത്തവരും നിഷ്കളങ്കവരും കളങ്കമില്ലാത്തവരും ആയിരിക്കും എന്നും ഓർപ്പിക്കുന്നു. തെരഞ്ഞെടുക്കപ്പെട്ടവർ കന്യകമാരാണ് എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥമല്ല, ഞാൻ പഠിപ്പിച്ചു പറഞ്ഞായിരുന്നു, കന്യാകത്വം ദൈവത്തോടുള്ള വിശ്വസ്തതയുടെ പ്രതീകമാണ്. പഴയ നിയമത്തിലുടനീളം ഇസ്രയേലിന്റെ കന്യകയായി പറയുന്ന ഭാഗമുണ്ട്. വിലാപം 2:13, 2 രാജാക്കന്മാർ 10:21 അത്തരത്തിലുള്ള ഭാഗം. പുതിയ നിയമത്തിൽ സഭയെ ക്രിസ്തുവിന്റെ മണവാട്ടിയായി പറയുന്നുണ്ട്. ദൈവത്തെ ഉപേക്ഷിച്ച് വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് വ്യഭിചാരമാണെന്നുള്ളത് പഴയ നിയമത്തിലെ വളരെ ശക്തമായ ഒരാശയമാണ്. എസെക്കിയേൽ 16:23, 3:6 തുടർന്നുള്ള ഭാഗങ്ങളും കാണാനായിട്ടു. കുഞ്ഞാടിനെ എപ്പോഴും അനുഗമിക്കുന്നവർ എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം ഉണ്ട്. ലോക ജീവിതത്തിൽ കുഞ്ഞാടിന്റെ ഉപദേശങ്ങളും ജീവിത മാതൃകയും അതുപോലെ പിന്തുടരുന്നവർ എന്നതാണ് ഇതിന്റെ ആശയം. ആദ്യ ഫലമെന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരെ വിളിക്കുവാനുള്ള കാരണമെന്ന്, നമുക്ക് ലഭിക്കുന്ന ധാന്യവിളവ് ദൈവ ദാനമാകയാൽ അതിൽ നിന്ന് ലഭിക്കുന്ന ആദ്യ പങ്ക് ദൈവത്തിന്, ദൈവത്തിന്റെ ദാനം എന്നുള്ളത്, നമുക്ക് കിട്ടുന്ന എല്ലാം ദൈവത്തിന്റെ ദാനം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ആദ്യ ഫലം നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നത്. ആദ്യ ഫലം എന്നുള്ളത് ആ ഒരു രീതിയിലാണ് കാണുന്നത്. ഫോഷ്ക പറയാത്തവർ സാത്താന്റെ എതിരാളിയാണെന്നുള്ളതിന്റെ വേദപുസ്തക ആശയം. സാത്താനാണ് വ്യാജത്തിന്റെ പിതാവ്. സത്യവിശ്വാസികൾ അവന് എതിരാളികളാണ്. യോഹന്നാൻ 8:44, യെശയ്യ 53:9, 1 പത്രോസ് 2:22. ആകാശമധ്യത്തിൽ സഞ്ചരിച്ച ദൂതൻ ആരോടാണ് നിത്യ സുവിശേഷം അറിയിച്ചത്? എന്താണ് അവൻ അത്യുച്ചത്തിൽ വിളിച്ച് പറഞ്ഞത്? ഉപവാസികളായ സകലരോടും നിത്യ സുവിശേഷം അറിയിച്ചു. ദൈവത്തെ ഭയപ്പെട്ട് അവന് മുഖത്വം കൊടുത്തീൻ. അവന്റെ ന്യായവിധിയുടെ നാശം വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുടവുകളും ഉണ്ടാക്കുവനെ നമസ്കരിപ്പീൻ. ഇതാണ് ദൂതൻ അത്യുച്ചത്തിൽ വിളിച്ചു പറയുന്നത്. അന്ത്യ ശിക്ഷാവധിക്ക് മുമ്പായി ദൈവം ഒരു അവസരം കൂടി മനുഷ്യർക്ക് നൽകുന്നതിനാണ് മാലാഖയിൽ കൂടെ ഈ സന്ദേശം അറിയിക്കുന്നത്. ദുർനടപ്പാകുന്ന കോപമദ്യം സകല ജാതികളെയും കുടിപ്പിച്ച് മഹദിയാൻ ബാബിലോൺ വീണുപോയി എന്നുള്ളത് വാർത്ത അവിടെ രണ്ടാമത്തെ ദൂതൻ അതാണ് പറയുന്നത്. ദുർനടപ്പാകുന്ന ക്രോധമദ്യം സകല ജാതികളെയും കുടിപ്പിച്ച് മഹദിയാം ബാബിലോൺ വീണുപോയി എന്നതാണ് രണ്ടാമത്തെ ദൂതൻ പ്രത്യേകമായിട്ട് അറിയിക്കുന്നത്. മൂന്നാമത്തെ ദൂതന്റെ സന്ദേശത്തിന്റെ അന്തസത്ത എന്ത്? മൃഗത്തെയും അതിന്റെ പ്രതിമയെയും വന്ദിക്കുകയും മുദ്രയേൽക്കുകയും ചെയ്യുന്നവർക്ക് ഉണ്ടാകുന്ന അടുത്ത ശിക്ഷാവിധിയെ പറ്റിയും വിശുദ്ധന്മാർക്ക് അടുത്ത സഹിഷ്ണുത ജീവിതത്തിന്റെ ആവശ്യകതയെ പറ്റിയും ഓർപ്പിക്കുന്നു. റോമൻ ചക്രവർത്തിമാരുടെ പീഡകൾ അനുഭവിക്കുന്ന വിശ്വാസികളെ ധൈര്യപ്പെടുത്തുകയാണ് ഭൂമിയിലെ പീഡകളെക്കാൾ വലിയ ശിക്ഷാവധി അന്ത്യദിവസത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് ദൂതിന്റെ ഉദ്ദേശം. അതാണ് മൂന്നാമത്തെ ദൂതൻ അറിയിക്കുന്നത്. മൂന്ന് ദൂതന്മാരുടെയും സന്ദേശത്തിന് ശേഷം ഉദ്ധിതനായ ക്രിസ്തു യോഹന്നാൻ ദർശിക്കപ്പെടുന്നത് എങ്ങനെ? തലയിൽ പൊൻകിരീടവും കയ്യിൽ മൂർച്ചയുള്ള അരിവാളുമായി വെളുത്ത മേഘത്തിൽ ഇരിക്കുന്നതായി കണ്ടു. ഉദ്ധിതനായ ക്രിസ്തു യോഹന്നാന് ദർശിക്കപ്പെടുന്നത് തലയിൽ പൊൻകിരീടവും കയ്യിൽ മൂർച്ചയുള്ള അരിവാളുമായി മേഘത്തിൽ ഇരിക്കുന്നതായിട്ട് കണ്ടു. മനുഷ്യപുത്രന് സ്വർഗത്തിൽ പ്രത്യക്ഷനായ മറ്റൊരു ദൂതൻ എന്ത് നിർദ്ദേശമാണ് കൊടുക്കുന്നത്? കൊയ്ത്തിന് സമയം വന്നതുകൊണ്ട് നിന്റെ അരിവാൾ അയച്ച് കൊയ്യുക. ഭൂമിയിലെ വിളവ് വിളഞ്ഞ് ഉണങ്ങിയിരിക്കുന്നു. ഇതായിരുന്നു നിർദ്ദേശം. ഭൂമിയിൽ കൊയ്ത്ത് നടന്നത് എപ്പോഴാണ്? മേഘാരൂഢൻ അരിവാൾ ഭൂമിയിലേക്ക് എറിഞ്ഞപ്പോൾ കൊയ്ത്ത് നടന്നു. മനുഷ്യപുത്രന് നിർദ്ദേശം കൊടുത്ത ദൂതൻ എവിടെ നിന്നാണ് പുറപ്പെട്ടത്? ദേവാലയത്തിൽ നിന്ന്. അന്ത്യ വിളവെടുപ്പിന്റെ രണ്ടാമത്തെ ദർശനത്തിൽ നിർദ്ദേശം നൽകുന്നതും അതനുസരിച്ച് പ്രവർത്തിക്കുന്നതും ആരാണ്? സ്വർഗീയ ദേവാലയത്തിൽ നിന്ന് പുറപ്പെടുന്ന ദൂതനാണ് പ്രവർത്തിക്കുന്നത്. സ്വർഗത്തിലെ യാഗപീഠത്തിൽ നിന്ന് പുറപ്പെടുന്ന തീയുടെ മേൽ അധികാരമുള്ള ദൂതനാണ് നിർദ്ദേശം നൽകുന്നത്. ദേവാലയത്തിൽ നിന്ന് പുറപ്പെട്ട ദൂതന്റെ കയ്യിലുണ്ടായിരുന്ന ആയുധമേത്? മൂർച്ചയുള്ള കത്തി. തീയുടെ അധികാരിയായ ദൂതന്റെ നിർദ്ദേശം എന്തായിരുന്നു? ഭൂമിയിലെ മുന്തിരിങ്ങ പഴുത്തിരിക്കുകയാൽ ഇതിന്റെ മൂർച്ചയുള്ള കത്തി അയച്ച് മുന്തിരിവള്ളി കുല അറുക്കുക. ഇതായിരുന്നു ഉറക്കെ വിളിച്ച് പറഞ്ഞ നിർദ്ദേശം. ഭൂമിയിലെ മുന്തിരിക്കുലകൾ അറുത്തതിന് ശേഷം പിന്നീട് എന്താണ് സംഭവിക്കുന്നതായിട്ടാണ് യോഹന്നാൻ ദർശിക്കുന്നത്? അറുക്കപ്പെട്ട മുന്തിരിക്കുലകൾ ദൈവകോപത്തിന്റെ വലിയ ചക്കിലിട്ട് ചക്ക് നഗരത്തിന്റെ പുറത്ത് വെച്ച് മതിച്ചു. ചക്കിൽ നിന്ന് രക്തം കുതിരക്കുലകളുടെ കടിവാളങ്ങളോളം പൊങ്ങി 200 നാഴിക ദൂരത്തോളം ഒഴുകി. അപ്പം അത് രക്തമൊഴുകി വലിയ ആ ഒരു കുഴിച്ച് നടക്കുന്നതായിട്ടാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ളത് തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ പറ്റിയുള്ള സൂചനകൾ നൽകുന്ന വേദഭാഗങ്ങൾ ഏതല്ല. സിയോൻ മലയിലാണ് ദൈവമക്കളെ കൂട്ടിച്ചേർക്കുന്നത്. ഏശയ്യ 4:2, യിരെമ്യ 3:4, സെഫന്യ 2:7, ഹോമ 11:5. വേദപുസ്തകത്തിൽ സിയോൻ പർവ്വതത്തിന്റെ പ്രത്യേകത എന്താ? സിയോൻ പർവ്വതത്തെ യഹോവയുടെ സാന്നിധ്യമുള്ള സ്ഥലമായിട്ട് പറയുന്നു. ഇത് യെരുശലേം തന്നെയാണ്. അത് പഴയ നിയമ ഭാഗത്ത് മീഖ 4:7, ഏശയ്യ 23:16 തുടങ്ങുന്ന ഭാഗങ്ങൾ കാണാം. തെരഞ്ഞെടുക്കപ്പെടുന്നവർ മാത്രം പാട്ട് പഠിച്ചു എന്ന് പറയുന്നതിനകത്തുള്ള സന്ദേശമുണ്ട്. സ്വർഗീയ സന്തോഷവും ദൈവ സാന്നിധ്യവും സ്വർഗീയ ആരാധനയിലെ പങ്കാളിത്തവും തെരഞ്ഞെടുപ്പ് കൊടുക്കുന്ന ഈ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്ക് മാത്രം ലഭിക്കുന്ന സൗഭാഗ്യമാണ് എന്നുള്ളതാണ് അതിനകത്ത് ഉദ്ദേശം. ഈ അധ്യായത്തിലെ രണ്ടാം ശിക്ഷാവിധിയുടെ ദർശനം, ഈ ദർശനത്തിൽ മൂന്ന് മാലാഖമാർ നൽകുന്ന പ്രഖ്യാപനങ്ങൾ ഏതല്ല? ഒന്നാം ദൂതൻ ക്രിസ്താവിനെ ആരാധിക്കുവാനുള്ള ആഹ്വാനം നൽകുന്നു. രണ്ടാമത്തെ ദൂതൻ ബാബിലോണിന്റെ പതനത്തെ കുറിച്ച് പ്രഖ്യാപിക്കുന്നു. മൂന്നാമത്തെ ദൂതൻ മൃഗത്തെ ആരാധിക്കുന്നവർക്കുള്ള ശിക്ഷയെ പറ്റി പ്രഖ്യാപിക്കുന്നു. ക്രിസ്താവിനെ നമസ്കരിക്കുക എന്ന ആഹ്വാനത്തിൽ ആന്തരിക അർത്ഥം എന്ത്? ക്രിസ്താവായ ദൈവത്തിന്റെ സ്ഥാനം ഭൂമിയിലെ അധികാരികളുടെ ശക്തിക്കോ ശാസ്ത്രത്തിന്റെ ശക്തിക്കോ ഉപഭോക്തൃ സംസ്കാരം നൽകുന്ന സുഖസമൃദ്ധിക്കോ ഇല്ല. അതിലൊക്കെ ഉപരിയായിട്ടുള്ള ഒരു സ്വർഗീയ സന്തോഷമാണ് അതിൽ നിന്ന് ലഭിക്കുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് ആശയം. മഹദിയാ ബാബിലോണിന് ശേഷം നൽകുന്ന വിവക്ഷ എന്താണ്? മതപരമായും സാമ്പത്തികമായും രാഷ്ട്രീയമായും സാംസ്കാരികപരവുമായും ലോകവ്യാപകമായ ഒരു സാമ്രാജ്യ പ്രസ്ഥാനമായിരുന്നു ബാബിലോൺ. ഇതിന്റെ പതനം എന്നത് സത്യ ദൈവത്തിന് ഹിതകരമല്ലാത്തതൊന്നും നിലനിൽക്കില്ല എന്ന് സൂചിപ്പിക്കുന്നു. റോം എന്ന നഗരത്തിന്റെ താൽക്കാലിക നിലനിൽപ്പിനെ പറ്റി മനസ്സിലാക്കുവാനും ഈ പ്രയോഗം കൊണ്ട് സാധിക്കുന്നു. ദാനിയേൽ 4:30 പുള്ളിപാട് 18:16:9 ആ ഭാഗത്ത് ഇതിനെ കുറിച്ച് കാണാം. ദുർനടപ്പിന്റെ ക്രോധമധ്യം എന്ന് ഉദ്ദേശിക്കുന്നത് സുഖസമൃദ്ധമായ ലോക ജീവിതങ്ങളുടെ സ്വാധീനത്താൽ പാപലഹരി ആസ്വദിക്കുന്ന മനുഷ്യരുടെ ചിത്രമാണ് ഇത് നൽകുന്നത്. ആ ഒരു ദേശം കൊണ്ട് അതാണ് അർത്ഥമാക്കുന്നത്. അധ്യായത്തിൽ 2 ദർശനത്തിൽ 3 ദൂതൻ അത്യുച്ചത്തിൽ വിളിച്ചു പറയുന്ന കാര്യങ്ങൾ എന്തല്ല? മൃഗത്തെയോ പുതുമയോ വന്നിച്ച് മുദ്രയേറ്റവർ എല്ലാവരും ദൈവ കോപത്തിൽ നിന്ന് ക്രോധമദ്യം കുടിക്കേണ്ടി വരും. അവർ കുഞ്ഞാടിനും വിശുദ്ധന്മാർക്ക് മുമ്പാകെ അഗ്നിഗന്ധങ്ങളിൽ ദണ്ഡനം അനുഭവിക്കും. ദണ്ഡനത്തിന്റെ പുക എന്നും നിന്ന് പൊങ്ങിക്കൊണ്ടിരിക്കും. അവർക്ക് രാവും പകലും ഒരു സ്വസ്ഥതയും കിട്ടുകയില്ല. ദൈവകൽപ്പന അനുസരിക്കുകയും ക്രിസ്തുവിലുള്ള വിശ്വാസം കാക്കുകയും ചെയ്യുന്ന സഹിഷ്ണുതയുള്ളവരായ വിശുദ്ധ ജീവിതത്തിന്റെ ഉടമകൾക്ക് ഇതൊന്നും ബാധകമല്ല. കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ക്രോധമധ്യം അർത്ഥമാക്കുന്നത് ദൈവകോപത്തിന്റെ കാഠിന്യത്തെ കുറിച്ചാണ്. അത് വളരെ ഭയാനകമായിരിക്കും, ഭീകരമായിരിക്കും എന്നുള്ളതാണ് ഇതിൽ നിന്ന് ഉള്ള ആശയം. യുഗാന്ത്യത്തിലെ വിളവെടുപ്പിന്റേതായിട്ടുള്ള 2 ദർശനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം: 1 ദർശനത്തിൽ ക്രിസ്തുവാണ് വിളവെടുപ്പ് നടത്തുന്നത്. അത് തിരഞ്ഞെടുക്കപ്പെട്ടവരെ താൻ വേർതിരിക്കുന്നു എന്നുള്ളതാണ്. അരിവാളാണ് ആയുധം. 2 ദർശനത്തിൽ ദൂതനാണ് മുന്തിരിക്കുലയുടെ വിളവെടുക്കുന്നത്. കളങ്കരായ ദുഷ്ട മനുഷ്യരെയാണ് ഇവിടെ ശേഖരിപ്പിച്ച് നശിക്കുന്നത്. കത്തി കൊണ്ടാണ് അവിടെ എല്ലാവരെയും അരിയുന്നത്, കൊല്ലുന്നത് എന്നുള്ളത് കാണാതെ യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള ആശയമാണ്. നഗരത്തിന് പുറത്തു വെച്ച് മുന്തിരിക്കുലകൾ ലഭിക്കുന്നതിന്റെ പഴയ നിയമ സൂചക: വിശുദ്ധ നഗരമായ യെരുശലേമിന്റെ പുറത്തു വെച്ചാണ് ജാതികളുടെ ന്യായവിധി നടത്തുന്നത് എന്നുള്ള ആശയമുണ്ട്. ദൈവസാമീപ്യത്തിന്റെ സന്തോഷം പാപികൾ ഒരിക്കലും അറിയുവാൻ കഴിയുന്നില്ല എന്നുള്ള ആശയത്തിന്റെ ഫലത്തിലാണ് അതിനെ. രക്തം 200 നാഴിക ദൂരത്തോളം ഒഴുകി എന്ന് പറയുന്നതിലൂടെ ആശയം അത് പാപം നിമിത്തമാണ് നശിച്ചു പോകുന്ന എല്ലാ മനുഷ്യരെയും ആ ന്യായവിധി എല്ലാവർക്കും ഉണ്ട് എന്നുള്ള ഒരു ആശയമാണ് അത്. 200 നാഴിക ദൂരത്തോടുകൂടി അത് അൺലിമിറ്റഡ് എന്നുള്ള ഒരു ആശയമാണ് അത് കാണുന്നത്. അത് അൺലിമിറ്റഡ് ആയിട്ട് ഒഴുകും. അപ്പോൾ ന്യായവിധി എല്ലാവർക്കും ഉണ്ട് എന്നുള്ള ഒരു ആശയമാണ് അതിൽ നിന്ന് കാണുന്നത്. ഇത്രയുമാണ് 14-ാം അധ്യായത്തിൽ നിന്നുള്ള ശുദ്ധമായിട്ട് എഴുതിയേക്കുന്നത്. ഒരുപാട് പുസ്തകത്തെ സംബന്ധിച്ചുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങളും ഈ വർഷത്തെ നമ്മൾ പഠിക്കാനുള്ളത് കഴിഞ്ഞു. ഇപ്പോൾ രാജാക്കന്മാരുടെ പുസ്തകത്തെ കുറിച്ച് കൊച്ചമ്മ പൊതുവായിട്ട് പറയുന്നതാണ്.
ഒരു മിനിറ്റ് അല്ല കൊച്ചമ്മയെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോട്ടെ. കൊച്ചമ്മ ബിനീതിന്റെ വൈഫാണ്. ലതാ കൊച്ചമ്മ കാൽഗരി പള്ളിയിലെ മെമ്പറാണ്. കൊച്ചമ്മ വളരെ അധികം വേദപണ്ഡിതമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമുക്ക് വളരെയധികം കാര്യങ്ങൾ പറഞ്ഞു തരുവാൻ കഴിവുള്ള ഒരു വ്യക്തി. ഇത് പഠിപ്പിക്കാൻ തയ്യാറായതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. നമുക്ക് ആ അവസരം നല്ലപോലെ ഉപയോഗിക്കാം. കൊച്ചമ്മയ്ക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. കൊച്ചമ്മയുടെ ക്ലാസ് ആസ്വദിക്കാൻ വേണ്ടി എല്ലാവരെയും ക്ഷണിക്കുന്നു. കൊച്ചമ്മയെ പറഞ്ഞാട്ടെ.
ദൈവത്തിന്റെ സന്നിധി നാമത്തിന് മുഖ്യമുണ്ടാവട്ടെ. ബഹുമാനപ്പെട്ട അച്ഛൻ, ശാന്തമാമ, ജിജി, ക്രിസ്തുവൽ, സ്നേഹം നിറഞ്ഞ സഹോദരന്മാര്, രാജാക്കന്മാരുടെ പുസ്തകത്തിൻ്റെതായിട്ടുള്ള ഒരു ഇൻട്രഡക്ഷൻ അഭിമന്യ തിരുമേനി ഒരു ദിവസം നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ഇൻട്രഡക്ഷനിലേക്ക് ഇനി കടക്കേണ്ടതായിട്ടില്ല. എന്നാലും ഇന്നൊരു 1/2 സമയമേ ഉള്ളൂ. അപ്പം ഈ ന്യായത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കാതെ പഴയ നിയമ പുസ്തകങ്ങളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മൊത്തത്തിലൊരു ഇൻട്രഡക്ഷൻ പോലെ ഇന്നത്തെ ഈ ബാക്കിയുള്ള സമയം കൊണ്ട് പറയാം എന്ന് ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇതെ കുറിച്ച് ഫാക്ട്സും ചരിത്രവും ഒക്കെ പറയുന്നത് കൊണ്ട് അല്പം ബോറിംഗ് ആയിരിക്കും എന്നറിയാം. എന്നാലും നമുക്ക് അല്പസമയം ശ്രദ്ധയോടെ ആയിരിക്കാം, ദിവസനത്തിലായിരിക്കാം. കാരണം നമ്മളെ ബുദ്ധിപരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ആത്മീയ വളർച്ചയുടെ ആദ്യ പടിയാണ്. ശൈശവാവസ്ഥയിലുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിൽ ആത്മാവിൽ വളരുന്നതിന് ഈ ഒരു ബേസ് ആവശ്യവുമാണല്ലോ. നമുക്ക് തുടർന്നുള്ള ആഴ്ചകളിൽ, അടുത്ത ആഴ്ച അല്ല, അത് കഴിഞ്ഞുള്ളതായ ആഴ്ചകളിൽ നമുക്ക് ഇതിന്റെ ഉള്ളടക്കത്തിൽ രാജാക്കന്മാരുടെ 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിലേക്ക് കടക്കാവുന്നതാണ്. നമുക്കറിയാം നാം ഉപയോഗിച്ച് വരുന്ന ബൈബിൾ, നാട്ടിലൊക്കെ വെച്ച് ഉപയോഗിച്ചിരുന്ന ബൈബിൾ കിങ് ജെയിംസ് വേർഷൻ ആണ്. അത് ഒരു പ്രോട്ടസ്റ്റന്റ് ബൈബിളാണ്. ഇവിടെ നോർത്ത് അമേരിക്കൻ നിയമം വന്നിട്ട് ഇപ്പൊ തന്റെ സ്കൂൾ കുട്ടികളൊക്കെ ആണെങ്കിലും പഠിക്കുന്നതിനായിട്ട് ഓർത്തഡോക്സ് ബൈബിൾ ഉപയോഗിച്ച് വരുന്നുണ്ട്. അപ്പം 3 സഭകളുടേതായിട്ടുള്ള ബൈബിളും ഉണ്ട്, കാത്തലിക് ബൈബിളും ഓർത്തഡോക്സ് ബൈബിളും പ്രോട്ടസ്റ്റന്റ് ബൈബിളും ഉണ്ട്. അപ്പൊ ഇതിന്റെ 3 പുസ്തകത്തിലെയും പഴയ നിയമ പുസ്തകങ്ങളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ ക്രോഡീകരണ കാലത്തെ കുറിച്ചും അത് ചെയ്തവരെ പറ്റിയും ഒക്കെ ചെറിയ രീതിയിലെങ്കിലുമുള്ള ഒരു മനസ്സിലാക്കൽ നമുക്ക് ഏവർക്കും ആവശ്യമാണ്. ക്രിസ്തുവിനും 4 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് BC 400 യഹൂദന്മാർ തങ്ങളുടെ ആദ്യ പുസ്തകം എഴുതി പൊതുവിൽ പ്രസിദ്ധീകരിച്ച പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചത് എന്ന് വിശ്വസിക്കുന്നു. BC 400 ഇത് തോറ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് പ്രവാചകനായ മോശയാൽ എഴുതപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മുടെ ബൈബിളിൽ കിങ് ജെയിംസ് വേർഷനിൽ ഉള്ളതായ ആദ്യത്തെ 5 പുസ്തകങ്ങൾ, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തന പുസ്തകം എന്നിവയെ 5 എണ്ണത്തിനെയും ഒന്നിച്ച് ഇൻസ്ട്രക്ഷൻസ്, നിയമങ്ങൾ അഥവാ നിർദ്ദേശങ്ങൾ എന്ന ഇംഗ്ലീഷിലും, ഇൻസ്ട്രക്ഷൻസ് എന്ന ഇംഗ്ലീഷിലും, നിയമങ്ങൾ എന്ന മലയാളത്തിൽ നമുക്ക് പറയാം. ഈ പുസ്തകത്തിന് ഹീബ്രുവിൽ പറയുന്ന പേര് തോറ എന്നാണ്. ഇതാണ് ആദ്യമായിട്ട് പഴയ നിയമ പുസ്തകം ഒഫീഷ്യലായിട്ട് പ്രസിദ്ധീകരിച്ചത്. ഇതിന്റെ ഗ്രന്ഥകാരൻ മോശ തന്നെയോ അതോ മറ്റാരെങ്കിലും ആണോ എന്നുള്ളതൊക്കെ വസ്തുനിഷ്ഠമായി പഠിക്കുന്നവർക്ക് സംശയം തോന്നിയേക്കാം. കാരണം മോശ ജീവിച്ചത് BC 1200 to 1300 ഇടയിലുള്ള കാലത്താണെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പം മോശയിൽ നിന്ന് പഠിച്ചതായ കാര്യങ്ങളും യഹോവയായ ദൈവം നൽകിയ 10 കൽപ്പനകളും ഒക്കെ വാമൊഴിയായും ഔദ്യോഗികമല്ലാത്ത ചെറിയ ചെറിയ എഴുത്തുകളും കുറിപ്പുകളും ഒക്കെയായി ഇസ്രായേലർക്ക് പൈതൃകമായിട്ട് ലഭിച്ചു. ഇവർ നൽകിയ തിരിച്ചറിവുകളും ചരിത്രങ്ങളും ജീവിതാനുഭവങ്ങളും ആചാരങ്ങളും ഒക്കെ ആയിരിക്കണം BC 400 ഇത് ക്രോഡീകരിച്ചെടുക്കുമ്പോൾ അതിന്റെ രചയിതാക്കളും പ്രസാധകരും ഒക്കെ ആധാരമാക്കിയത്. എന്നാൽ ഇതിന്റെ ആധികാരികതയെ നമ്മൾ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ കർത്താവായ യേശുതമ്പുരാൻ ഇവ വായിക്കുകയും ധ്യാനിക്കുകയും വ്യാഖ്യാനിച്ചു കൊടുക്കുകയും ചെയ്തതും തന്റെ അപ്പോസ്തോലന്മാർ അത് പിന്തുടർന്നതും നാം പുതിയ നിയമ പുസ്തകങ്ങളിലൂടെയൊക്കെ വായിക്കുന്നുണ്ട്. അപ്പൊ എഴുതപ്പെട്ട കാലവും എഴുതിയ ഗ്രന്ഥകാരനും എന്നതിലൊക്കെ ഉപരിയായി അത് പരിശുദ്ധാത്മ നിർദ്ദേശിതമാണ് എന്നതാണ് പ്രാധാന്യമർഹിക്കുന്നത്. 1 തോറ. 2 നെബിം എന്ന പുസ്തകമാണ്. എബ്രായ ഭാഷയിൽ നെബിം എന്ന് പറയുന്ന 8 പ്രവചന പുസ്തകങ്ങളുടെ ഗണമാണ് യഹൂദന്മാര് പ്രസിദ്ധീകരിച്ചത്. ഇത് BC 200 to 200 വിശ്വസിക്കപ്പെടുന്നത്. നമുക്ക് പ്രോഫറ്റ്സ് എന്ന് ഇംഗ്ലീഷിലും മലയാളത്തിൽ പ്രവാചകന്മാർ എന്നും പറയുന്ന പുസ്തകങ്ങളാണ്. മോശയുടെ പിൻഗാമിയായ യോശുവയുടെ കാലം മുതൽ മലാഖി പ്രവാചകന്റെ കാലം വരെയുള്ള സംഭവങ്ങളാണ് ഈ ഇത്രയും പുസ്തകങ്ങളിൽ പറയുന്നത്. അതായത് BC 1230 മുതൽ BC 515 വരെയുള്ള കാലയളവാണിത്. ബാബിലോൺ പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്ന ഇസ്രായേലിയർ തകർക്കപ്പെട്ട യെരുശലേം ദേവാലയം പുതുക്കി പണിയുന്നത് വരെയുള്ള കാര്യങ്ങൾ. ഇനി യഹൂദ റാബിമാര് ഈ നെബീമിനെ 2 തിരിച്ചിട്ടുണ്ട്. നെബീം അഥവാ പ്രവാചകന്മാർ എന്ന് പറയുന്ന ആ പുസ്തകത്തെ, 1 നെബീം ഷോണിം അഥവാ ഫോർമർ പ്രോഫറ്റ്സ്, 2 നെബീം അഹോണിം അഥവാ ലേറ്റർ പ്രോഫറ്റ്സ്, ആദ്യകാല പ്രവാചകന്മാരും പിൽക്കാല പ്രവാചകന്മാരും. ഇതില് ആദ്യകാല പ്രവാചകന്മാർ നെബീം ഷോണിമില് 4 ബുക്കുകളാണുള്ളത്. നമുക്കറിയാം ജോഷുവ, ജഡ്ജസ്, സാമുവൽ, കിങ്സ് എന്നീ 4 ബുക്കുകളാണ് അതിനകത്തുള്ളത്. ഇത് കൂടുതലായിട്ടും ഗദ്യ രൂപത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അക്കാലത്തെ ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ ചരിത്ര വസ്തുതകളൊക്കെ ഇതിനകത്ത് നമുക്ക് വായിച്ചെടുക്കാം. അതുകൊണ്ട് തന്നെ രാഷ്ട്രത്തിന്റെ ഒരു ശബ്ദവും ദൈവത്തിന്റെ ശബ്ദവും ഇതിൽ ഒരുമിച്ച് ചേർത്തിട്ടുണ്ട്. നമുക്കറിയാം ശമുവേൽ ശൗലിനെ രാജാവായിട്ട് വാഴിക്കുന്നതും നാഥാൻ ദാവീദിനെ രാഷ്ട്രീയമായിട്ട് ഉപദേശിക്കുന്നതും ഒക്കെ നമുക്ക് കാണാം. അപ്പൊ രാഷ്ട്രത്തിന്റേതായ കുറച്ച് കാര്യങ്ങളും ഈ പുസ്തകങ്ങളിൽ ഉണ്ട്. രണ്ടാമത്തെ അതിന്റെ പാർട്ട് നെവീമിന്റെ രണ്ടാമത്തെ പാർട്ട് നെവീം അഹ്രോനി, അതിലാണെങ്കിൽ പദ്യരൂപത്തിലാണ് കൂടുതൽ എഴുതുന്നത്. അതിന് സാഹിത്യപരമായിട്ട് കുറച്ച് അല്പം കൂടെ മേന്മ കൂടിയതായ പുസ്തകങ്ങളാണ്. ഈ നെവീം അഹ്രോനി എന്നതിനെ വീണ്ടും രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്, ലോങ്ങർ ബുക്സും ഷോർട്ടർ ബുക്സും. ഇതിലെ എസ്ഐ രമ്യ എസക്കിയേൽ എന്നീ മൂന്ന് പുസ്തകങ്ങൾ ലോങ്ങർ ബുക്സിൽ പെടുന്നു. മറ്റ് 12 കൊച്ച് പ്രവാചകന്മാരെ 12 പേരുടെ ബുക്കുകളും കൂടി ഒന്നിച്ച് ഒരൊറ്റ ബുക്കായിട്ട് പറയുന്നു. അങ്ങനെ 3, 1, 4 ബുക്കുകളാണ് നെവീം അഹ്രോനിയിലുള്ളത്. മറ്റേ നെവീം റിഷോനിയിലും 4 ബുക്കുകൾ. ഞാൻ പറയുന്നത് ദേഹൂതന്മാരുടെ ബുക്കുകളെ സ്ക്രിപ്റ്റേഴ്സിനെ പറ്റിയാണ്. നെവീം അഹ്രോമിന്റെ രചയിതാക്കളായ പ്രവാചകന്മാർ മുമ്പത്തുള്ളവരെ പോലെ ചരിത്രപരമായ കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതൽ വ്യക്തി കേന്ദ്രീകൃതരാണ്. മനുഷ്യർക്ക് വേണ്ടി അവർ നിരന്തരം ദൈവത്തോട് സംവേദിക്കുന്നവരും ദൈവാലോചന പ്രകാരം മനുഷ്യരെ തിരുത്തുന്നവരുമാണ്. അതൊക്കെ നമുക്ക് ആ പുസ്തകങ്ങളിലൊക്കെ കാണാനായിട്ട് കഴിയും. ഇനി മൂന്നാമതായിട്ട് തോറായിക്കും നെവീമിനും ശേഷം മൂന്നാമതായിട്ട് എബ്രായ ഭാഷയിൽ കെട്ടുബീം എന്ന് പറയുന്ന ഒരു പുസ്തക കൂട്ടങ്ങളാണ് യഹൂദന്മാരെ ക്രോഡീകരിച്ച് പ്രസിദ്ധം ചെയ്തത്. ഇത് AD 1st century. ആദ്യത്തേത് AD 4th, AD 4th century, പിന്നീട് BC 2nd century, ഇത് AD 1st century എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പൊ ഇംഗ്ലീഷിൽ ഇതിനെ റൈറ്റിംഗ്സ് എന്നും മലയാളത്തിൽ എഴുത്തുകൾ എന്നും വിളിക്കുന്ന ഗ്രന്ഥക്കൂട്ടങ്ങൾ. ഈ ഗ്രന്ഥങ്ങളെ നമുക്ക് മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട് യഹൂദന്മാര്. ഒന്ന് പോയറ്റിക് ബുക്സ് അഥവാ പദ്യങ്ങൾ, സങ്കീർത്തനവും സദർശ്യവാക്യവും യോബിന്റെ പുസ്തകവും എന്നീ മൂന്ന് ബുക്കുകൾ അതിനകത്തുണ്ട്. രണ്ടാമതായിട്ട് പഞ്ചചുരുളുകൾ അഥവാ 5 scrolls, ഇതിനകത്ത് ഉത്തമഗീതം, വിലാപങ്ങൾ, രൂത്ത സഭ, പ്രസംഗി, എസ്തേർ എന്നീ 5 പുസ്തകങ്ങളുണ്ട്. മൂന്നാമത്തെ കൂട്ടത്തിന് പ്രത്യേകിച്ച് പേരുകളൊന്നുമില്ല, അതുകൊണ്ട് അതിനെ അതർ ബുക്സ് മറ്റുള്ള പുസ്തകങ്ങൾ എന്ന പേരിലാണ് അറിയുന്നത്. ഇതിനകത്ത് ദാനിയേലും പിന്നെ നമ്മുടെ ബൈബിളിലുള്ള ക്രിസ്ത്യൻസിന്റെ ബൈബിളിലുള്ള എസ്ര നെഹമ്യ ഒന്നിച്ച ഒരു ബുക്കും ഇതിന് പുറത്താണ് എന്നീ 3 ബുക്കുകളാണ്. അപ്പം ആദ്യത്തേതിനകത്ത് 3, രണ്ടാമത്തേതിൽ 5, ഇവിടെ 3, അങ്ങനെ മൊത്തം 11 ബുക്കുകളാണ് ഈ മൂന്നാമത്തെ ഗ്രൂപ്പിൽ ഉള്ളത്. ദൈവനിയോഗപ്പെട്ടാൽ എഴുതപ്പെട്ടവയാണ് കെട്ടുവീമെങ്കിലും ഇവ നെവീമിനേക്കാൾ അല്പം കൂടി താഴ്ന്നതായിട്ടാണ് യഹൂദ പണ്ഡിതർ കരുതുന്നത്. ഏതായാലും ഈ തോറയും നെവീമും കെട്ടുവീമും ഈ മൂന്ന് പുസ്തക ഗണങ്ങളെ ഒന്നിച്ചു ചേർത്ത് യഹൂദന്മാര് ചനാക്ക് എന്ന് പുസ്തകം കമ്പയിൽ ചെയ്യുന്നത് AD 1st century പറയുന്നത്. 120 വീതം ശാസ്ത്രിമാരും സന്യാസികളും പ്രവാചകരും ഒരു മഹാസിന്നഗോഗിൽ, യെരുശലേമിലെ മഹാസിന്നഗോഗിൽ ഒന്നിച്ചിരുന്ന ഈ മൂന്ന് ഗണങ്ങളിലുമായിട്ട് 24 പുസ്തകങ്ങൾ പ്രസിദ്ധീകരണത്തിന് ഒരുക്കുക. ഇതിനെ അവര് സ്ക്രിപ്റ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ AD 1st century കൂടിയ ഈ മീറ്റിംഗ് നടന്ന ജാമ്നിയ എന്ന് പറയുന്ന സ്ഥലത്താണ്. അതുകൊണ്ട് തന്നെ ഇതിനെ കൗൺസിൽ ഓഫ് ജാമ്നിയ എന്നും പറയുന്നുണ്ട്. ഹോളിലാൻഡിൽ വെച്ച് തന്നെയാണിത് നടന്നത്. യഹൂദന്മാരുടെ 24 പുസ്തകങ്ങൾ അടങ്ങിയ പഴയ നിയമ പുസ്തകം. AD 200 തന്നെ വാമൊഴിയായുള്ളവരുടെ നിയമങ്ങളും എല്ലാം അവർ ഔദ്യോഗികമാക്കി. അതായത് ജ്യൂസിന്റെ ലോസും എത്തിക്സും ഫിലോസഫിയും കസ്റ്റംസും ഹിസ്റ്ററിയും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ഓറൽ നിയമ സംഹിത, ഇതിനവർ തൽമൂഡ് എന്ന് വിളിക്കുന്നു. അങ്ങനെ റിട്ടനായ തനക്കും ഓറലായ തൽമൂഡുമാണ് യഹൂദ മതത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ. ഇതിൽ ഈ തെനക്കിലെ 24 പുസ്തകങ്ങളാണ് പ്രോട്ടസ്റ്റന്റ് ബൈബിളിൽ 39 പുസ്തകങ്ങളായിട്ട് നമുക്ക് കാണുന്നത്. കാരണം 12 പ്രവാചകന്മാരുടെ പുസ്തകങ്ങളെ ഒന്നായിട്ട് കരുതുന്നത് കൊണ്ട് ഇവിടെ 11 എണ്ണം കുറഞ്ഞു. അതുപോലെ തന്നെ ക്രോണിക്കിൾസും കിങ്സും സാമുവലും 2 എണ്ണം വീണ്ടും പ്രോട്ടസ്റ്റന്റ് ബൈബിളിൽ 11, 2 കൂടെ ഒന്നിച്ച് ഓരോന്ന് വെച്ചായപ്പം അവിടെ വീണ്ടും 3 എണ്ണം കുറഞ്ഞു. പിന്നെ എസ്രയും നെഹമ്യയും കൂടെ ഒന്നിച്ചായപ്പോൾ അവിടെ 1 എണ്ണം കുറഞ്ഞു. അങ്ങനെ 15 എണ്ണം കുറഞ്ഞതുകൊണ്ട് അത് മീൻസ് അതിന്റെ കണ്ടന്റ് മുഴുവൻ ഉണ്ട്, പക്ഷെ അതിന് ടൈറ്റിൽ കൊടുത്തത് ഒന്നിച്ച് ആയതുകൊണ്ടാണ് ഈ 24 പുസ്തകം അയച്ചത്. അതാണ് യഹൂദന്മാരുടെ പഴയ നിയമ പുസ്തകം. എന്നാല് 1st century റോമൻ ചക്രവർത്തി ആയിരുന്ന ഈജിപ്തിലെ ടോളമി വേദശാസ്ത്ര പണ്ഡിതരോട് പഴയ നിയമ പുസ്തകങ്ങൾ ഗ്രീക്ക് ഭാഷയിലേക്ക് തർജ്ജിമ ചെയ്യുവാൻ ആവശ്യപ്പെട്ടു. അതിനായിട്ട് അദ്ദേഹം 72 പണ്ഡിതന്മാരെയാണ് പ്രത്യേകം 72 മുറികളിലായിട്ട് ആണ് താമസിപ്പിച്ചത്. പരസ്പരം മിണ്ടുവാനൊന്നും സമ്മതിക്കാതെ 72 അറകളിൽ താമസിപ്പിച്ചു. അത് പരിഭാഷപ്പെടുത്തി തീരുന്നത് വരെ അവരെ പുറത്ത് വരുവാൻ സമ്മതിച്ചില്ല. അത് അത്ഭുതമെന്ന് പറയട്ടെ, ഒരു തർജ്ജിമ ചെയ്ത് കഴിഞ്ഞപ്പോൾ 72 പേരും തർജ്ജിമ ചെയ്തത് ഒരേപോലെ തന്നെയായിരുന്നു. അങ്ങനെ 72 പേര് ഒന്നിച്ചിരുന്ന് പുസ്തകങ്ങൾ ഈ യഹൂദന്മാർ ഇത് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ക്രിസ്ത്യൻസ് ഇതെല്ലാം കൂടി ക്രോഡീകരിച്ച് 1st century തന്നെ ചെയ്തു. ഇതിനെയാണ് സെപ്റ്റജന്റ് എന്ന് വിളിച്ചു വരുന്നത്. ഓർത്തഡോക്സ് കത്തോലിക്ക സഭകൾ ഉപയോഗിക്കുന്ന പഴയ നിയമ പുസ്തകങ്ങൾ ഈ സെപ്റ്റജന്റാണ്. എന്നാല് റാബിമാര് തനക്ക് ക്രോഡി അതിനുശേഷമാണല്ലോ ക്രോഡീകരിച്ചതിന്റെ ഡേറ്റ് ഒക്കെ പറഞ്ഞു ക്രോഡീകരിച്ചപ്പോൾ ഇതിലെ പല ബുക്കുകൾ അവർ ഉൾപ്പെടുത്തിയില്ല. അവരുൾപ്പെടുത്താത്തതിന്റെ കാരണങ്ങൾ അവർക്ക് പലതുണ്ടായിരുന്നു. ഒന്നാമത് അവർ വിചാരിച്ചു തങ്ങളുടെ മതഗ്രന്ഥം എന്ന് വെച്ചാൽ ഇതിന്റെയൊക്കെ കണ്ടന്റ് നേരത്തെ തന്നെ ഉണ്ട്, അത് പ്രസിദ്ധീകരണമാക്കി എന്നുള്ളതേ ഉള്ളൂ. തങ്ങളുടെ മതഗ്രന്ഥം ക്രിസ്ത്യൻസിന്റേതിനേക്കാൾ ഉയർന്നതായിട്ട് അവർക്ക് കാണണം. അപ്പം അതുകൊണ്ട് തന്നെ അവർ ഇതിനെ കുറെ ഭാഗങ്ങളെ ഇതിനകത്ത് അവരുടെ ഔദ്യോഗിക ഗ്രന്ഥമാക്കി അതിനകത്ത് ഉൾപ്പെടുത്തിയില്ല. മറ്റൊരു കാരണം, ഗ്രീക്കിലും അരമായിക്കിലും ആയിരുന്നു കുറച്ച് പുസ്തകങ്ങളൊക്കെ ഈ പ്രവാചകന്മാരുമൊക്കെ എഴുതിയിരുന്നത്. കാരണം നമുക്കറിയാം ഇസ്രായേൽ പല കാലങ്ങളിലായിട്ട് പല സാമ്രാജ്യങ്ങളുടെ അധീനതയിലായിരുന്നു. ബാബിലോണിയ, പേർഷ്യൻ, ഗ്രീക്ക്, റോമൻ ഇവരെല്ലാം. അപ്പൊ ഈ ഭാഷകളുടെയൊക്കെ സ്വാധീനം വളരെയധികം ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ഗ്രീക്കുകാരുടെ ഗ്രീക്ക് ലാംഗ്വേജ് ഗ്രീക്ക് സാമ്രാജ്യത്തിൻ്റെതുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്രീക്ക് ലാംഗ്വേജ് മറ്റ് ലാംഗ്വേജുകളുടെയേക്കാളൊക്കെ കൂടുതലായിട്ട് അവരിൽ യഹൂദന്മാർ തന്നെ അത് ഉപയോഗിച്ചത്. അതുപോലെ തന്നെ അരമായക്ക് നമുക്കറിയാം കർത്താവ് തന്നെ അരമായക്കാണ് പഠിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചത്. അപ്പൊ അങ്ങനെ അരമായക്കിലും ഗ്രീക്കിലും ഒറിജിനലി എഴുതപ്പെട്ടുള്ള പുസ്തകങ്ങളെല്ലാം അവർ മാറ്റി. ഇത് ഹീബ്രുവിലാണ് ദൈവികമായ ഭാഷ, അതുകൊണ്ട് ഹീബ്രുവിൽ ഒറിജിനൽ എഴുതിയിരിക്കുന്ന മാത്രമേ അത് ഉൾപ്പെടുത്തുകയുള്ളൂ എന്ന് ഉള്ള വാശി. മറ്റൊന്ന്, സെപ്റ്റജന്റ് അതായത് ഗ്രീക്കിലേക്ക് തർജ്ജിമപ്പെടുത്തിയ പുസ്തകങ്ങളില് തെറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ടും അവരത് ഉൾപ്പെടുത്തിയില്ല. നമുക്കറിയാം ചരിത്രം പഠിക്കുന്നവർക്ക് മനസ്സിലാകും ഇസ്രായേല് ചിമ്മിച്ചിതറി പോയി പല ആധിപത്യത്തിന് കീഴിലായപ്പോ. അപ്പം ആക്ച്വലി ഈ റോമൻ ചക്രവർത്തിയായ ടോളമി ഈജിപ്തിലെ അലക്സാണ്ട്രിയ ആസ്ഥാനമാക്കി ഭരണം നടത്തുമ്പോൾ അവിടെയായിരുന്നു കൂടുതൽ ജൂസ് താമസിച്ചിരുന്നത്. ഈവൻ ഇസ്രായേലിനുള്ളതിനേക്കാൾ കൂടുതൽ ജൂസ് താമസിച്ചിരുന്നത് ഈ അലക്സാണ്ട്രിയയിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ടോളമി ചക്രവർത്തി ഈ ഇത് ഗ്രീക്കിലേക്ക് അവര് കൂടുതൽ ഗ്രീക്ക് ഭാഷ സംസാരിച്ചിരുന്നത്, അതുകൊണ്ട് അത് ഗ്രീക്കിലേക്ക് തർജ്ജിമ ചെയ്യുവാൻ ആവശ്യപ്പെട്ടത്. ഇത് ഈ സെപ്റ്റജന്റ് ബുക്കുകൾ എന്ന് പറഞ്ഞ ഏകദേശം 50 അതിന് ചിലതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അതിന്റെ കണ്ടന്റുകൾ ചിലത് കൂടുതൽ വരുമ്പം ചിലത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, അങ്ങനെ ചിലപ്പോൾ 45 55 48 ഒക്കെ പറയുന്നുണ്ട്. ഏകദേശം 50 ഈ ബുക്കുകൾ ഉണ്ടായിരുന്നത്. നമുക്ക് പറയാം ബ്രിട്ടീഷുകാര് ഇന്ത്യ പരിചയമെന്നുകൊണ്ടാണ് നമ്മൾ ഇംഗ്ലീഷ് കൂടുതൽ നമുക്ക് പരിചയമായത്. അതുപോലെ ബ്രിട്ടീഷുകാരെ ലോകത്തിന്റെ പല ഭാഗത്തും പോയി പരിചയത്തൊക്കെ ഇംഗ്ലീഷ് പരിചയമുള്ളവരുണ്ട്. അപ്പൊ പലർക്കും ഒരു ഫസ്റ്റ് ലാംഗ്വേജിനേക്കാൾ കൂടുതലായിട്ട് ഇംഗ്ലീഷ് ഉപയോഗിച്ച കിറ്റുകളിലൊക്കെ ഉള്ളവർ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നതായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഇതിൽ നിന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാം ജ്യൂസ് ഈ ഗ്രീക്കും അരമായക്കും എന്തുകൊണ്ടാണ് കൂടുതലായിട്ട് ഉപയോഗിച്ചു എന്നുള്ളത്. നമ്മൾ ഉപയോഗിക്കുന്ന നമ്മളുടെ ഈ ഓർത്തഡോക്സ് ബൈബിൾ എന്ന് പറയുന്നത് 4th century പൂർണ്ണമായിട്ടും ഒഫീഷ്യലി ഫൈനൽ വേർഷൻ വന്നതാണ്. 3rd century കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തുമതത്തെ ഔദ്യോഗിക മതമാക്കിയത്. അതിനുശേഷം ഇത് വളരെ നല്ല രീതിയിൽ ഇതിന്റെ ട്രാൻസ്ലേഷനൊക്കെ നടന്നു. അങ്ങനെ 70 അതായത് 1st century തന്നെ ഇത് ഗ്രീക്കിലേക്കും അരമായക്കിലേക്കും തർജ്ജിമ ചെയ്യപ്പെട്ടു. പിന്നീട് 8th century ലാറ്റിനിലേക്കും 9th century സ്ലാവിക് ലാംഗ്വേജിലേക്കും 13th century ചെക്ക സ്കാൻഡിനേവിയൻ ഭാഷകളിലേക്കും പിന്നെ 14th century മറ്റ് യൂറോപ്യൻ ഭാഷകളിലേക്കൊക്കെ ഏതാണ്ട് 1500 1500 ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലെ ഭാഷകളിലേക്കൊക്കെ തർജ്ജിമ ചെയ്യപ്പെട്ടു. എന്നാൽ 1510 നമുക്കറിയാം പ്രോട്ടസ്റ്റന്റ് ചർച്ച് രൂപമെടുത്തു. അപ്പൊ അതിന് റിഫോർമേഷൻ മാർട്ടിൻ ലൂതർ എന്ത് ചെയ്തു, 1534 അതുവരെ ക്രിസ്ത്യൻസ് ഉപയോഗിച്ചിരുന്ന പഴയ നിയമ പുസ്തകമായ സെപ്റ്റജിന്റിനെ രണ്ടായിട്ട് അങ്ങ് തിരിച്ചു, രണ്ട് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഒന്ന് ജ്യൂസ് ബൈബിൾ എന്നും മറ്റത് അപ്പോക്രിഫ ബുക്സ് എന്നും. ജ്യൂസ് ബൈബിൾ അവരുൾപ്പെടുത്തിയ 24 മാത്രം, എന്നിട്ട് ഈ അപ്പോക്രിഫ ബുക്സ് അങ്ങ് ഉപേക്ഷിച്ചു. അതുകൊണ്ട് 1560 പിന്നീട് പുറത്തിറക്കിയ ജനീവയിൽ വെച്ചുകൂടി ജനീവ ബൈബിളിലും 1611 പുറത്തിറക്കിയ കിങ് ജെയിംസ് വേർഷൻ, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന മലയാളം ബൈബിൾ, ആ ബൈബിളിലും ഒക്കെ ഇംഗ്ലീഷ് ബൈബിളിൽ ഒക്കെ ഈ പാറ്റേൺ തന്നെയാണ് വന്നത്. മാർട്ടിൻ ലൂതർ ഉൾപ്പെടുത്തിയ ഹീബ്രൂ ബൈബിൾ മാത്രമേ ഉൾപ്പെടുത്തിയുള്ളൂ, അപ്പോക്രിഫ ബുക്സ് ഉൾപ്പെടുത്തിയില്ല. പിന്നീട് ഇങ്ങോട്ട് പ്രൊട്ടസ്റ്റാന്റിസത്തിന്റെ വളർച്ചയിൽ നമുക്കറിയാം ഈ വിഭജിക്കപ്പെട്ട ഈ ഒരു ഭാഗം മാത്രമേ പഴയ നിയമത്തിൽ എല്ലാവരും ഉപയോഗിച്ചു തുടങ്ങുള്ളൂ. അപ്പോൾ ഈ പ്രൊട്ടസ്റ്റാന്റിസത്തിന്റെ വലിയ പ്രചാരകരായിരുന്നു ബ്രിട്ടീഷുകാർ, അവരെല്ലായിടത്തും ഭരണം നടത്തിയപ്പോൾ ഈ 24 അതായത് ആ 15 ഞാൻ മുമ്പേ പറഞ്ഞത് പ്രകാരം 39 മാത്രമേ പ്രചാരം കിട്ടിയുള്ളൂ. എന്നാൽ പുതിയ നിയമം ഗ്രീക്കിൽ ആണ് ആദ്യമായിട്ട് തന്നെ എഴുതപ്പെട്ടത്. അത് 3 ബൈബിളുകളിലും പ്രൊട്ടസ്റ്റന്റ് കാത്തലിക് ഓർത്തഡോക്സ് ബൈബിളിലെല്ലാം ഇത് 26 തന്നെയാണ്, അതിന് വ്യത്യാസമില്ല. അത് നമുക്കറിയാം ലോകത്തെ ഏതാണ്ട് 7000 ലാംഗ്വേജ് സംസാരിക്കുന്ന ഇടുന്നുണ്ട്. അതിൽ 1500 ലാംഗ്വേജിലേക്ക് ഇത് ഓൾറെഡി ട്രാൻസ്ലേഷൻ നടന്നുവെന്നും 2200 ലാംഗ്വേജിൽ ഇപ്പോൾ ട്രാൻസ്ലേഷൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹൗ കിങ് ജെയിംസ് വേർഷന്റെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ക്രിസ്ത്യൻ ബൈബിളിലെ അതിന്റെ ആ ഒരു ഡിവിഷൻ, അതായത് പെന്റടൂക്ക്, ഹിസ്റ്റോറിക്കൽ, പോയറ്റിക്, പ്രോഫറ്റിക് ഇങ്ങനെയുള്ള 4 ഡിവിഷനൊക്കെ കന്ന് സിനിമേനെ വളരെ വിശദമായിട്ടൊക്കെ പറഞ്ഞു തന്നായിരുന്നു. അതുകൊണ്ട് അതിനെപ്പറ്റി മൈനർ പ്രോഫിറ്റ്സും മേജർ പ്രോഫിറ്റ്സും അതിനെപ്പറ്റിയൊന്നും നമുക്ക് ഇനിയും പറയേണ്ട കാര്യമില്ല. എന്നാൽ പഴയ നിയമം പുസ്തകങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഓർത്തഡോക്സ് സഭയിൽ കൂടുതൽ കാത്തലിക്കിനേക്കാൾ പോലും എന്ന് ഓർക്കും. ഓർത്തഡോക്സ് ബൈബിളിൽ 49 കാത്തലിക് ബൈബിളിൽ 46 വീതമാണ് ഉള്ളത്. ആ മൂന്നിന്റെ വ്യത്യാസം വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, കാത്തലിക് ബൈബിളിൽ 2 മക്കാബിയർ പുസ്തകങ്ങളേ ഉള്ളൂ, നമ്മുടെ ഇതിനകത്ത് 3 കണ്ടന്റ് സെയിം ആണ്, പക്ഷെ 3 കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എസ്ര 1 ഉള്ളൂ കാത്തലിക് ബൈബിളിൽ, ഓർത്തഡോക്സ് ബൈബിളിൽ 2 കൊടുത്തിരിക്കുന്നു. പിന്നെ ബാരൂക്ക് എന്ന് പറയുന്ന ആ ബുക്കിൽ തന്നെ എപ്പിസ്റ്റൽ ഓഫ് ജെറമിയയും കൂടെ കത്തോലിക്ക ബൈബിളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇവിടെ ഓർത്തഡോക്സ് ബൈബിളിൽ 2 എപ്പിസ്റ്റൽ ഓഫ് ജെറമിയയും ബാരൂക്കും 2 കൊടുത്തിരിക്കുന്നു. അപ്പോൾ അതാണ് ആ 3 വ്യത്യാസം വരുന്നത്. അപ്പം പൊതുവായിട്ട് പഴയ നിയമത്തെ പറ്റി ജസ്റ്റിത്രേ എന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ പറഞ്ഞതിലൊക്കെ ചിലപ്പോൾ തെറ്റുകൾ വരാം, കാരണം എൻ്റെ പരിമിതമായിട്ടുള്ള അറിവുകളൊക്കെ വെച്ചാണ് പറഞ്ഞത്. പക്ഷേ എങ്കിലും ദൈവവചനം പങ്കുവെക്കുവാനായിട്ട് എന്നെ അനുവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്ത കർത്താവായ യേശുവിനോട്, നന്ദി ചേട്ടനോടൊപ്പം തന്നെ ഇതിൻ്റെ ഭാരവാഹികളായ അച്ഛനോടും ബഹുമാനപ്പെട്ട ശാന്തമാൻ്റിയോടും ജിജിയോടും കേട്ടിരുന്ന നിങ്ങൾ എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുകയാണ്. തെറ്റുകളുണ്ടെങ്കിൽ സഭയെ ക്ഷമിക്കണം, അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യണമേ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് നമസ്കാരം.
താങ്ക് യു കൊച്ചമ്മ, ഇത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സ്പീച്ച് ആയിരുന്നു. ഞങ്ങൾ വളരെയധികം അറിയാൻ വയ്യാത്ത പല കാര്യങ്ങളും മനസ്സിലാക്കി. ഇതൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ട്, പക്ഷെ അത് കേട്ട ഒരു ടിവി കൂടെ കേട്ട് മറ്റു ടിവി കൂടെ അങ്ങ് പോവും. ഇത് കുറച്ചൊക്കെ എഴുതിയെടുക്കാൻ പറ്റി, അത് വളരെയധികം ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ടെന്ന് വളരെ എനിക്ക് പറയാൻ പറ്റും. കൊച്ചമ്മയ്ക്ക് വളരെയധികം നന്ദി. ഇനി അടുത്ത ക്ലാസ് ഞങ്ങൾ വളരെ കൂടുതൽ ആളുകൾ കേറുന്നതായിരിക്കും. ഇത് പഠിക്കാൻ വേണ്ടി തന്നെ ആളുകൾ പരിശ്രമിക്കുന്നതായിരിക്കും. താങ്ക് യു കൊച്ചമ്മ.
പറയാൻ അനൗൺസ്മെന്റ് നമുക്ക് അടുത്ത ആഴ്ച ബുധനാഴ്ച അസുനാഥേവദൂർ തിരുമേനിയും ജോൺ തോമസ് അച്ഛനുമായിരിക്കും എന്നുള്ളത് ഓർപ്പിക്കുന്നു. നാളെ റെഗുലർ ക്ലാസ് ആസിറ്റീസ് തന്നെ നടക്കും. സൽമാമ വേറെ എന്തെങ്കിലും അനൗൺസ്മെന്റ്?
വേറെ ഒന്നും ഇല്ല അച്ഛാ. അടുത്ത ആഴ്ച നമ്മുടെ തിരുമേനിയും കാണുമായിരിക്കും അല്ലേ?
ആ, നമ്മുടെ തിരുമേനിയും കാണും. തിരുമേനി ഈ ആഴ്ച 4 നാളെ വരും. തിരുവേനി കാണില്ല, ഇൻട്രൊഡക്ഷൻ പറയാൻ തിരുവേനി എന്തെങ്കിലും പറയുമായിരിക്കും.
കേട്ടിരിക്കുന്നവർ മറ്റുള്ളവരെ കൂടെ കേറാൻ ഒന്ന് ഉത്സാഹിപ്പിക്കണം. അടുത്ത ബുധനാഴ്ച നമുക്ക് ഗസ്റ്റ് സ്പീക്കേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് കൂടുതൽ പേര് കേറാനെന്ന് അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണമല്ലോ.
പ്രാർത്ഥിക്കട്ടെ മാമേ.
ആ, പ്രാർത്ഥിക്കാം.
ശുദ്ധമുള്ള പിതാവേ ശുദ്ധമുള്ള എന്റെ തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. വിശുദ്ധമായ പിതൃരാജയമുള്ള സ്ലീബായാൽ ഞങ്ങളെ നീ മടക്കുകൊള്ളണമേ. ശുദ്ധമുള്ള റൂഹാ ശുദ്ധമുള്ള എന്റെ കുടിയിലും ഭവനങ്ങളായിട്ട് ഞങ്ങളെ ക്ഷമിക്കണമേ. ദൈവമായ കർത്താവിന്റെ രൂപത്തിലെല്ലാസ്മേധം എന്റെ ദൈവത്വത്തിന്റെ നിറയും കീഴിൽ ഞങ്ങളെ മറച്ചുകൊള്ളുമാറാണമേ. അമീൻ. ദൈവമായ കർത്താവേ കൃപയിൽ സമർപ്പിക്കുന്നു. ദൈവമേനുഗ്രഹത്തിന്റെ ഒരു ദിവസം കൂടെ ഞങ്ങൾക്ക് തന്നു. ദൈവമേനുഗ്രഹമായിരിക്കാൻ സ്വർഗം സഹായിക്കണമേ. ഞങ്ങൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെ ഓർക്കുന്നു. ദൈവാത്മാവിനതിനെ സ്വീകരിച്ച് ദൈവമേ അർത്ഥവത്തായ ആത്മീയ ജീവിതം നയിപ്പാൻ ഞങ്ങളെ ഉടൻ സഹായിക്കണമേ. വിവിധ പ്രദേശങ്ങളിലിരുന്ന് ദൈവമേ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരു ജീവിതത്തോട് ദൈവം അതിൽ ഇടപെടണമേ. ആവശ്യങ്ങളിൽ കൂട്ടായിരിക്കണമേ. ദൈവമേ ഭാരങ്ങളിലും പ്രയാസങ്ങളിലും ഉടൻ താങ്ങായും തമ്പിലായും കൂടെ ഇരിക്കണമേ. ദൈവമേ മറ്റവരെ പ്രസ്ഥാനത്തെ ഓർക്കുന്നു. വിവിധ തരങ്ങളിൽ നേതൃത്വം നൽകുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അനുഗ്രഹത്തിന് കാരണമായി തീരണമേ. ദൈവമേ തിരുനാമത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ആവശ്യമായിരിക്കുന്ന കൃപ ചെന്ന് ഞങ്ങളെ താങ്ങ് നിർത്തണമേ. ദൈവമേ എല്ലാ യൂണിറ്റുകളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രവർത്തകരെയും ഓർക്കുന്നു. ആവശ്യഭാരങ്ങളായിരിക്കുന്നവരോട് അവിടുന്ന് ചേർന്നിരിക്കണമേ. ലോകത്തിന്റെയും ക്ഷീണത്തിന്റെയും അനുഭവത്തിൽ കടന്നു പോകുന്നവർക്ക് അവിടുന്ന് സാക്ഷ്യമായി കൂടെ ഇരിക്കണമേ. ദൈവം ഞങ്ങളുടെ വേദനകളിൽ അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ദൈവമേടെ ആക്കണമേ. ദൈവമേ അവിടുന്ന് പുനരുദ്ധാനം ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. ഞങ്ങളുടെ വേദനകളിലും ഞങ്ങളുടെ ദുഃഖങ്ങളിലും അവിടുന്ന് ഉണ്ട് എന്നുറച്ച് വിശ്വസിപ്പാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ഈ രാത്രി അനുഗ്രഹത്തിൻ്റെതായിരിക്കാൻ സ്വർഗം സഹായിക്കണമേ. തുടർന്നുള്ള ക്ലാസ്സുകളെയും സ്വർഗം വാഴ്ത്തണമേ. അവിടുത്തെ കൃപയിൽ പൊതിയണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ സഹായിക്കും നാളും സ്തുതിപ്പനായിട്ട് തന്നെ. അമീൻ. പിതാവാം ദൈവമേ അവിടുത്തെ സ്നേഹവും പുത്ര തമ്പുരാനെ അവിടുത്തെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ സുമന്തു സുവാസു ദൈവമേ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും ദൈവമേ നമ്മുടെ സ്വരയുടെ സ്ഥാനത്തോടും കേട്ട എല്ലാവരോടും നമ്മുടെ ഭവനങ്ങളോടും വാങ്ങിപ്പോയിരിക്കുന്നവരോടും ഇന്നും സ്നേഹിക്കുമുണ്ടായിരിക്കുമാറാണമേ. അമീൻ.
താങ്ക് യു അച്ഛൻ.
നാളെ സമയത്ത് ക്ലാസ് ഉണ്ടായിരിക്കും.
ഗുഡ് നൈറ്റ്.